നായകവേഷം നടക്കുന്ന കാര്യമല്ല. രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും വേറിട്ട താരത്തിളക്കത്തിൽ സുദേവ് നായർ. മൈക്കിളിനോട് ഏറ്റുമുട്ടാൻ കോച്ചേരി വീടിന്റെ മുറ്റത്ത് നേർത്ത പുഞ്ചിരിയോടെ വന്നിറങ്ങുന്ന രാജൻമോൻ. ബോംബെ അധോലോകത്തിന് ഇയാൾ ബടാ രാജൻ. രാജൻമോൻ എന്ന കഥാപാത്രത്തെ സുദേവ് നായർ ഉജ്ജ്വലമാക്കിയപ്പോൾ പ്രേക്ഷകർ മാത്രമല്ല മകന്റെ അഭിനയം കണ്ട് അച്ഛൻ വിജയകുമാർ വിശ്വനാഥും അമ്മ ശുഭദ വിജയകുമാറും അത്ഭുതപ്പെട്ടു. ഭീഷ്മപർവം സിനിമയിൽ മമ്മൂട്ടിയോട് ഏറ്റുമുട്ടാൻ വരുന്ന കഥാപാത്രം. രാജൻമോനെ കാണാൻ വിജയകുമാറും സുഭദ വിജയകുമാറും രണ്ടു പ്രാവശ്യം ടിക്കറ്റ് എടുത്തു. ഇതിനു മുമ്പ് സുദേവിന്റെ ഒരു സിനിമ പോലും അവർ രണ്ടു പ്രാവശ്യം കണ്ടില്ല. എസ്ര സിനിമയിലെ എബ്രഹാം എസ്രയാണ് ഇതിനു മുമ്പ് പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത സുദേവ് കഥാപാത്രം. മുംബൈയിൽ ജനിച്ചു വളർന്ന മലയാളി എന്ന വിലാസത്തിൽ നിന്ന് മൈ ലൈഫ് പാർട്ണർ എന്ന ആദ്യ ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ സുദേവ് നായർ അനാർക്കലി, മിഖായിൽ, കായംകുളം കൊച്ചുണ്ണി, അതിരൻ, മാമാങ്കം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയ അഭിനയം കാഴ്ചവെച്ചു. ഇനി വരാനിരിക്കുന്ന 19-ാം നൂറ്റാണ്ട്, തുറമുഖം, കൊത്ത്, മോൺസ്റ്റർ തുടങ്ങിയ സിനിമകൾ വലിയ പ്രതീക്ഷ നൽകുന്നതിന്റെ ആഹ്ലാദത്തിൽ സുദേവ് നായർ മിണ്ടി തുടങ്ങി. മീശയില്ല, എന്ത് വേഷം! രൂപത്തിലെയും ഭാവത്തിലെയും ശബ്ദത്തിലെയും വ്യത്യസ്തത നടനെന്ന നിലയിൽ എന്റെ പ്ലസ്സാണ്. കാഴ്ചയിൽ മലയാളിയെപ്പോലെയല്ലെന്ന് തുടക്കത്തിൽ കുറെ കേട്ടു. സിനിമയിൽ നിലനിൽക്കാൻ കഴിയില്ല, എന്റെ ശരീരഘടനയും രൂപവും ഒട്ടും ശരിയല്ല, മീശയില്ല, എന്ത് വേഷം കിട്ടും, ഇതിലും ഭേദം ബോളിവുഡിൽ ശ്രമിക്കുക എന്നൊക്കെ കേട്ടപ്പോഴാണ് അവിടേക്ക് പോകുന്നത്. മലയാള സിനിമയിൽ അഭിനയിച്ച് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുകയും ഇവിടെ തന്നെ സജീവമാകണമെന്ന് വിചാരിച്ച് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിച്ച് ഏറെ പ്രതീക്ഷയോടെ വന്നപ്പോഴാണ് ഇങ്ങനെ കേട്ടത്. മാധുരി ദീക്ഷിതും ജൂഹി ചൌളയും പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഗുലാബ് ഗ്യാങ് എന്ന ബോളിവുഡ് ചിത്രത്തിൽ അഭിനയിച്ച ശേഷം വന്നപ്പോൾ മലയാള സിനിമ വിളിക്കാൻ തുടങ്ങി. മൈ ലൈഫ് പാർട്ണർ ആദ്യ മലയാള സിനിമയെ ആവുകയും ചെയ്തു. ഇവിടെ സിനിമ ചെയ്യാൻ കുറെ പരിശ്രമം നടത്തി. 3 വർഷം നന്നായി കഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് മൈ ലൈഫ് പാർട്ണർ ലഭിക്കുന്നത്. ആ സിനിമ കഴിഞ്ഞും മലയാളി ചായയില്ലെന്ന് കേട്ടു. എന്നാൽ ഈ രൂപവും ഭാവവും ശബ്ദത്തിലെ വ്യത്യസ്തതയുമാണ് അന്നും ഇന്നും അവസരം തരുന്നത്. അഭിനയം പഠിപ്പിച്ച മമ്മൂക്കയും ലാലേട്ടനും, മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും സിനിമകൾ കണ്ടാണ് വളർന്നത്. മുംബൈയിൽ ഞാൻ കണ്ടത് അധികവും മലയാള സിനിമകളാണ്. രണ്ടുപേരുടെ അഭിനയം കാണുകയും വിലയിരുത്തുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ സിനിമയിൽ വന്നിട്ടില്ല. അവരുടെ അഭിനയം നോക്കി പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി അഭിനയം പഠിക്കുന്നത് തന്നെ. രണ്ടുപേരെയും നേരിൽ കാണുമെന്നും ഒപ്പം അഭിനയിക്കാൻ കഴിയുമെന്നും സ്വപ്നം കണ്ടു. അത് സത്യമാകുമെന്ന് കരുതാനാവില്ലല്ലോ. എന്നാൽ രണ്ടുപേരെയും അടുത്ത് കണ്ടു, ഒപ്പം അഭിനയിച്ചു. കായംകുളം കൊച്ചുണ്ണിയിൽ അഭിനയിക്കുമ്പോൾ കോമ്പിനേഷൻ സീനില്ലാത്ത സമയത്ത് 2 മണിക്കൂർ സമയം ലാലേട്ടനുമായി സംസാരിക്കാൻ കഴിഞ്ഞു. ഭീഷ്മപർവത്തിന്റെ ലൊക്കേഷനിൽ ഞങ്ങൾക്കൊപ്പം ഇരുന്നാണ് മമ്മൂക്ക ഉച്ചഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ സംസാരിക്കാൻ കുറെ അവസരം ലഭിച്ചു. ഹോളിവുഡ് സിനിമകളെപ്പറ്റി സംസാരിച്ചു. രണ്ടുപേരും കഥാപാത്രമായി മാറിക്കഴിഞ്ഞ് നടത്തുന്ന തയ്യാറെടുപ്പും ക്യാമറയുടെ മുന്നിലെ അനായാസ പ്രകടനവും കണ്ടു. അത് അഭിനയമെന്നും തോന്നുന്നില്ല. രണ്ടുപേർക്കും ഒരേപോലെ ഈ പ്രത്യേകതയുണ്ടോ? ഒപ്പം അഭിനയിക്കുന്നവരുമായി അടുത്ത് ഇടപഴകുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സമയത്തിലേക്ക് എത്താൻ കഠിനാധ്വാനം. സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് നോട്ട്ഫിറ്റ് എന്ന വെബ് സീരീസ് കഥ എഴുതി സംവിധാനം ചെയ്യാൻ പ്രചോദനം. ആ സമയത്ത് ഞാൻ നേരിട്ട വെല്ലുവിളികളെയെല്ലാം ലളിതമായി കാണാൻ ശ്രമിച്ചു. ഒരിക്കലും ഗൗരവമായി കാണാൻ ശ്രമം നടത്തിയില്ല. എന്നെ മാത്രം എന്തിനിങ്ങനെ, എനിക്ക് അവസരം വരുന്നില്ലല്ലോ, ഞാൻ അഭിനയിക്കുമല്ലോ എന്നൊന്നും വിചാരിച്ചില്ല. എല്ലാവർക്കും അവരുടേതായ സമയമുണ്ട്. ആ സമയത്തിലേക്ക് കഠിനാധ്വാനം ചെയ്യുക, ബാക്കിയെല്ലാം തനിയെ വന്നുകൊള്ളും എന്നാണ് എന്റെ വിശ്വാസം. വെല്ലുവിളികൾ നേരിട്ടതിന്റെ പ്രയോജനം ഇപ്പോൾ ലഭിക്കുന്നു. ഒരു ദിവസം പെട്ടെന്ന് വന്ന് താരമാവുകയും തുടർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായില്ല. സാവധാനമാണ് ഓരോ പടിയും കയറിയത്. അതിലൂടെയാണ് യാത്ര. മലയാളത്തിൽ ഒരു സ്ഥാനം ലഭിക്കും എന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം. എല്ലാ ഭാഷാ സിനിമകൾക്കും മുകളിലാണ് മലയാള സിനിമ. അതിനാൽ മലയാള സിനിമയുടെ ഭാഗമാവാൻ കഴിയുന്നത് ഭാഗ്യമായി കരുതുന്നു. ബോളിവുഡിൽ നിന്ന് അവസരം വന്നപ്പോഴും മലയാളത്തിനോടാണ് കൂടുതൽ ഇഷ്ടം തോന്നിയത്. ഇവിടുത്തെ പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ സ്നേഹം തരും. അവാർഡിന് ശേഷവും യാത്ര. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി ഉയർന്ന ജോലി ലഭിച്ചിട്ടും പോവാതെ പുഗുല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കാൻ ചെല്ലുമ്പോൾ സിനിമയോട് അടുപ്പിച്ചതിന്റെ കാരണം ഇപ്പോഴും അറിയില്ല. കുട്ടിക്കാലം മുതൽ സിനിമ ഇഷ്ടമാണ്. ചിലപ്പോൾ തലച്ചോർ കലാരംഗത്തേക്ക് പോയതാവാം. പാട്ടും നൃത്തവും ഇഷ്ടം. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതും ഇഷ്ടം തന്നെയാണ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്താണ് അത് ബോധ്യമായത്. എന്നാൽ എഞ്ചിനീയറിംഗ് പഠനശേഷം അതിൽ ജോലിയായി മാറുമ്പോൾ ആകുലത അനുഭവപ്പെടും. എനിക്ക് പറഞ്ഞ മേഖലയല്ലെന്ന് തോന്നി. കഠിനാധ്വാനം ചെയ്താൽ മികവ് പുലർത്താൻ കഴിയും. എന്നാൽ സിനിമയോടുള്ള താല്പര്യത്തിൽ നടക്കുന്ന കഠിനാധ്വാനം ഇഷ്ടമാണ്. ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ജോലിക്ക് പോകുന്നുവെന്ന് തോന്നില്ല. മുഴുവൻ സമയവും അവധിക്കാലം പോലെ. ആ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ നിന്ന് പ്രതിഫലം ലഭിക്കുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷം വലുതാണ്. എന്നാൽ അവിടെ റിസ്ക് ഉണ്ട്. അംഗീകാരം ഒരുപാട് മുകളിലും. ആദ്യ സിനിമയിൽ തന്നെ മികച്ച നടനുള്ള അവാർഡ് ഭാഗ്യമാണ്. അവാർഡ് ലഭിച്ച ശേഷം ആളുകൾക്ക് ബഹുമാനം തോന്നി. സംവിധായകർക്ക് എന്നെ പരിചയമായി. അതേസമയം അവാർഡ് മാത്രം ലഭിച്ചതുകൊണ്ടും കാര്യമില്ല. അതിനുശേഷവും പ്രേക്ഷകരിലേക്ക് എത്തുക എന്ന യാത്രയുണ്ട്. ആ യാത്രയാണ് നടക്കുന്നത്. ആർക്കും മനസ്സിലാവാത്ത കഥാപാത്രത്തിലേക്ക് അവാർഡ് ലഭിച്ച നടൻ എന്ന നിലയിൽ ചെയ്യാൻ താല്പര്യമില്ല. പ്രേക്ഷകരിലേക്ക് വേഗം എത്തുന്ന കഥാപാത്രത്തിന്റെ ഓരം ചേരാനും ആ സിനിമയിൽ അഭിനയിക്കാനുമാണ് താല്പര്യം. നായക സങ്കല്പ രൂപമല്ല. നായികവേഷം സംഭവിക്കാൻ പ്രേക്ഷകർ വിചാരിക്കണം. അതിന് സമയമെടുക്കും. പ്രത്യേകത നിറഞ്ഞ കഥാപാത്രം വരുമ്പോഴാണ് എന്റെ ആവശ്യകത. അതാണ് ഞാൻ ചെയ്യുന്നത്. കണ്ണ്, ശരീരഭാഷ എന്നിവ നായക സങ്കല്പത്തിലെ ആളിന്റെ അല്ല. ആക്ഷൻ സീനിന്റെ കാര്യത്തിൽ മുൻവിധിയുണ്ട്. നായകനായി ഞാൻ വരിക എന്നത് നടക്കുന്ന കാര്യമല്ല. എന്നാൽ എന്റെ രൂപഭാവത്തിലെ നായികവേഷമെങ്കിൽ ആവാം. എന്റെ പ്രിയ നായകനാണ് ഹൃത്തിക് റോഷൻ. സിനിമയിൽ ഹൃത്തിക് റോഷൻ കണ്ടെത്തിയ ഇടം എന്റെ ലക്ഷ്യമാണ്. അവിടെ വരെ എത്തുക വലിയ യാത്രയാണ്. നടക്കുമോ എന്നറിയില്ല. പാലക്കാടാണ് അച്ഛന്റെ നാട്, അമ്മയുടെ നാട് പറവൂർ. അനുജൻ, സുജയ് നായർ, വിവാഹതൻ. ഭാര്യ ശ്രേയ തൽക്കാലം വിവാഹത്തെപ്പറ്റി ആലോചനയില്ല, അഭിനയത്തിൽ മാത്രമാണ് ശ്രദ്ധ.